SBS റേഡിയോ. ഓസ്ട്രേലിയൻ പിന്തുണയോടെ കേരളത്തിൽ പ്രമേഹരോഗം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്ക് കൂടുതൽ പിന്തുണയുമായി ഓസ്ട്രേലിയൻ സർക്കാർ. 1.4 മില്യൺ ഡോളറിന്റെ ഗ്രാൻഡാണ് ഇതിനായി മോറിസൺ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ നോക്കാം. ഓസ്ട്രേലിയയ്ക്കൊപ്പം മറ്റു അന്താരാഷ്ട്ര സംഘടനകളുടെ പിന്തുണയോടെ ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കേരള ഡയബറ്റീസ് പ്രിവെൻഷൻ പ്രോഗ്രാം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പദ്ധതിക്ക് പിന്തുണയായി ഓസ്ട്രേലിയൻ സർക്കാർ 1.4 മില്യൺ ഡോളറിന്റെ ഗ്രാൻഡ് പ്രഖ്യാപിച്ചു. പ്രമേഹരോഗം നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്തുള്ള ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയും മെൽബൺ യൂണിവേഴ്സിറ്റിയും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മെൽബൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ബ്രയൻ ഹോൾഡൻബർഗാണ് പദ്ധതി നയിക്കുന്നത്. ഹൈപ്പർ ടെൻഷൻ, പ്രമേഹരോഗം എന്നിവ നിയന്ത്രിക്കാനുള്ള പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ കേരളത്തിന് പുറമെ തമിഴ്നാടും ഭാഗമാകും. കേരള പ്രമേഹരോഗ പ്രതിരോധ പദ്ധതിയുടെ ആദ്യഘട്ടം ഫലപ്രദമായതിനെ തുടർന്നാണ് തമിഴ്നാടുവിലും പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പ്രൊഫസർ ബ്രയൻ ഹോൾഡൻബർഗ് പറയുന്നു.
Previous funding from the Australian government and the National Health and Medical Research Council and other international agencies, we've been able to show this approach works. So this latest program that's just been announced by the federal health minister is to scale up this program through the states, through Kerala, where we've been doing the formative research, and to really adapt this program and see if it can also work in Tamil Nadu. And if we can do that, then the program could be potentially adapted to the rest of India.
കേരളം പോലുള്ള പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് പ്രമേഹരോഗം കൂടുതലായി കണ്ടുവരുന്നുവെന്ന കാര്യം ആരോഗ്യ വിദഗ്ധർ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രമേഹരോഗം കൂടുതലായി കണ്ടുവരുന്നുവെന്ന് മാത്രമല്ല, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ടുള്ള ഇന്ത്യൻ വംശജരിൽ പ്രമേഹരോഗം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെക്കാൾ കൂടുതലായി കാണുന്നുവെന്നാണ് പ്രൊഫസർ ഹോൾഡൻബർഗ് പറയുന്നത്. ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയവർക്കിടയിൽ പ്രമേഹരോഗം ഇന്ത്യയിൽ വസിക്കുന്നവരെക്കാൾ താരതമ്യേന കുറവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
ഫോർ സൗത്ത് ഏഷ്യൻ പീപ്പിൾ, സേ പീപ്പിൾ ഫ്രം ഇന്ത്യ ഹൂ മൈഗ്രേറ്റ് ആൻഡ് കം ടു ലിവ് ഇൻ ഓസ്ട്രേലിയ, ആൻഡ് വി ആക്ച്വലി ആർ doing kind of undertaking related kind of research with these populations in Australia as well. Their rates are also higher in Australia as well, in comparison to the kind of Caucasian European population. But the rates when people migrate here are not as high as they would probably otherwise be in India. So there are some very interesting kind of paradoxes here.
മരുന്നുകൾ മാത്രം കൊണ്ട് ചികിത്സിക്കേണ്ട കാര്യമല്ല പ്രമേഹരോഗമെന്ന് അദ്ദേഹം പറയുന്നു. വ്യത്യസ്തമായ സാംസ്കാരിക ഘടകങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കേരളത്തിലെ പദ്ധതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം കണ്ടെത്തലുകൾ ഓസ്ട്രേലിയൻ സമൂഹത്തിന്റെ ആരോഗ്യ പരിപാലനയിലും ഉപയോഗപ്രദമാകുമെന്നും ഹോൾഡൻബർഗ് കരുതുന്നു. കേരള ഡയബറ്റീസ് പ്രിവെൻഷൻ പ്രോഗ്രാം പോലുള്ള പദ്ധതി തമിഴ്നാട് ഉൾപ്പെടെ ഇന്ത്യയുടെ മറ്റു ആവശ്യമുള്ള പ്രദേശങ്ങളിലേക്ക് വിപുലീകരിക്കുന്നത് ആരോഗ്യ സംവിധാനത്തിന് വഹിക്കേണ്ടി വരുന്ന ചിലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രോഗാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങളും രോഗം നിയന്ത്രിക്കുവാനെടുക്കേണ്ട ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഉൾപ്പെടെ പൊതുജനത്തിന് അറിവ് നൽകാൻ പല കൂട്ടായ്മകൾ രൂപീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ആരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യമല്ല മറിച്ച് പൊതുജനങ്ങളുടെ സഹകരിച്ചുള്ള പ്രവർത്തനമാണ് പ്രധാന ഘടകമെന്ന് അദ്ദേഹം പറയുന്നു. സ്കൂളുകളിൽ പ്രത്യേക സെമിനാറുകളും പൊതുജനത്തിന് കമ്മ്യൂണിറ്റി വാക്കിംഗ് ഗ്രൂപ്പുകൾ പോലുള്ള പ്രത്യേക പരിപാടികളിലൂടെ പ്രമേഹരോഗവും ഹൈപ്പർ ടെൻഷനും നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എത്തിക്കുകയാണ് ഇവർ.
Initiate their own lifestyle change and then to work with others in their communities to spread the messages from that program about lifestyle change. So many of these groups have also been undertaking programs in local schools, setting up community walking groups, setting up community vegetable gardens and that kind of thing as well. So that's happening in Kerala.
കേരളത്തിൽ പ്രമേഹരോഗ ചികിത്സാ രംഗത്ത് ഓസ്ട്രേലിയൻ പിന്തുണയോടെ നടന്നുവരുന്ന പദ്ധതിക്ക് കൂടുതൽ പിന്തുണയുമായി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുവാൻ ഓസ്ട്രേലിയൻ സർക്കാർ പുതിയ ഗ്രാന്റ് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചാണ് SBS മലയാളത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ പങ്കെടുത്തവരെ വീണ്ടും സമീപിച്ച് അവരുടെ ആരോഗ്യ സംബന്ധമായ മാറ്റങ്ങൾ വിലയിരുത്തുകയാണ് ലക്ഷ്യം. 7 വർഷം മുൻപ് പദ്ധതിയിൽ പങ്കെടുത്തവരുടെ ആരോഗ്യസ്ഥിതി വീണ്ടും പരിശോധിക്കുകയാണ് അടുത്ത നടപടിയെന്ന് പദ്ധതിയുടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന ഗവേഷകരിൽ ഒരാളായ ഡോക്ടർ കെ ആർ തങ്കപ്പൻ പറയുന്നു.
നമ്മൾ ഈ കേരള പ്രമേഹ പ്രതിരോധ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളെ 7 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അവരെ നമ്മൾ സമീപിക്കുമ്പോൾ അവരിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പ്രമേഹത്തിൽ മാത്രമല്ല ഹൃദ്രോഗ സംബന്ധമായ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഹൃദ്രോഗം കുറയ്ക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ, ഉദാഹരണത്തിന് അവരുടെ ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ അവരെ അവരുടെ ആരോഗ്യശീലങ്ങൾ, പുകവലി, മദ്യപാനം, അതുപോലെ തന്നെ അവരുടെ പൊണ്ണത്തടിയിൽ എന്നുള്ള മാറ്റം വന്നിട്ടുണ്ടോ, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ വ്യായാമത്തിൽ വ്യത്യാസമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് 7 വർഷം കഴിഞ്ഞ് ഈ അന്ന് പങ്കെടുത്ത 1000 പരം ആളുകളെ വീണ്ടും നമ്മൾ സമീപിക്കുകയും അവർക്ക് വീണ്ടും അന്ന് ഉപയോഗിച്ച അളവുകോലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇത്തരം കാര്യങ്ങൾ അവരെ അളക്കുകയും ചെയ്യാവുന്നതാണ്.
സമൂഹത്തിൽ നിന്നുള്ളവരുടെ ഇടപെടൽ വലിയൊരു സഹായമാകുന്നതായി ഡോക്ടർ തങ്കപ്പൻ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യഘട്ടത്തിൽ പ്രമേഹരോഗവും ഹൈപ്പർ ടെൻഷനും ഉണ്ടാകാൻ സാധ്യതയുള്ളവരായിരുന്നു പദ്ധതിയിൽ പങ്കെടുത്തതെങ്കിൽ അടുത്ത ഘട്ടത്തിൽ രോഗമുള്ളവരുടെ കാര്യമായിരിക്കും പരിഗണിക്കുക.
നമ്മൾ രണ്ടാമത്തെ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത് പ്രമേഹം ബാധിച്ച ആളുകൾ അല്ലെങ്കിൽ പ്രഷറുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ആണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പരിപാടി എന്ന് പറയുന്നത് പ്രമേഹം ഉണ്ടാകാൻ സാധ്യതയുള്ളവരുടെ ഹയർ ഗ്രൂപ്പിന്റെ പിയർ ഗ്രൂപ്പായിരുന്നു ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഇനിയിപ്പോ നമ്മുടെ സ്കെയിൽ അപ്പ് ബ്രാൻഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രമേഹവും അതുപോലെ പ്രഷറും ഹൈപ്പർ ടെൻഷനും ഉള്ള ആളുകളുടെ ഗ്രൂപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം നമ്മളെ ഇത്തരം ലെസൺസ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഇത്തരം അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ പാഠങ്ങൾ ഈ പുതിയ പരിപാടിയിലൂടെ വ്യാപിപ്പിക്കുന്നത് വഴി കേരളത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേപോലുള്ള മറ്റ് ദിവസര രാജ്യങ്ങളിലും ഇത്തരം പരിപാടി നടപ്പാക്കാൻ കഴിയും എന്നാണ് അത്. അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം.
ജീവിതശൈലിയിലെ മാറ്റത്തിനൊപ്പം മരുന്ന് കഴിക്കുന്നതിന്റെ പ്രസക്തിയും ഇതിൽ പ്രധാനപ്പെട്ട ഘടകമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു.
അപ്പൊ ഈ ഇപ്പൊ നമ്മൾ പുതിയ സ്കെയിലർ ഗ്രാൻഡിൽ തീർച്ചയായിട്ടും മരുന്നുകളുടെ ഉപയോഗം, കാരണം ഇപ്പോ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും വന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും അതോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുള്ള രണ്ടുമുണ്ട്. അപ്പൊ ജീവിതശൈലിയിൽ നന്നായിട്ട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മരുന്നുകളുടെ അളവ് കുറയ്ക്കാം, ചിലപ്പോൾ ഇല്ലാതാക്കുകയും ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം മരുന്നുകൾ ആവശ്യമുള്ളവർക്ക് കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കണം. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് മരുന്നുകൾ നമ്മൾ ഗവൺമെന്റിന്റെ പ്രോഗ്രാം അനുസരിച്ച് മരുന്നുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നില്ല. അതിന്റെ കാരണം ലക്ഷണങ്ങൾ, ഈ രോഗങ്ങൾക്ക് ലക്ഷണങ്ങൾ കുറവാണ്.
കേരളത്തിലെ പോലെ തമിഴ്നാട്ടിലും പദ്ധതി വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ആരോഗ്യ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്താനും സാധ്യതയുള്ളതായി ഡോക്ടർ തങ്കപ്പനും പ്രൊഫസർ ഹോൾഡൻബർഗും കരുതുന്നു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.